പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന എഫേസ് ലേഖനം ആഗോളവ്യാപകമായ ഏക സഭയുടെ മിഴിവുറ്റ ചിത്രമാണ് നമുക്ക് നൽകുന്നത്. ഇതിനു മുൻപുള്ള പല ലേഖനങ്ങളും ഓരോരോ സ്ഥലത്തുള്ള ലോക്കൽ സഭകളെക്കുറിച്ചുള്ള ദർശനം പകർന്നു വരുമ്പോൾ എഫേസ്യ ലേഖനം സർവലൗകികമായ സഭയെക്കുറിച്ചുള്ള പിക്ചർ പകർന്നു തരുവാൻ പര്യാപ്തമായിരിക്കുന്നു. എഴുത്തുകാരൻ അപ്പോസ്തലനായ പൗലോസിന്റെ ആ ദർശനം ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് സഭ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാതെ ഇന്ന് പല ആളുകളും പലയിടങ്ങളിൽ അലയുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. വന്നു ചില പാട്ടുകളൊക്കെ പാടി മാനസികമായ ഒരു ഉല്ലാസത്തിൻ്റെ ഇടമായി നാല് ചുവരുകൾക്കുള്ളിലുള്ള ഇടത്തെ സഭയെന്ന് കണ്ട് മുന്നോട്ടു പോകുന്നവരിടയിൽ കർത്താവിൻ്റെ സഭ ഈ കാണുന്ന നാല് ചുവരുകളല്ല, അതിൻ്റെ അപ്പുറമായ ദൈവത്തിൻ്റെ ജനമാണ് എന്നുള്ള ആ ദർശനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഓരോരുത്തരും ഉൾപ്പെട്ടു നിൽക്കുന്ന ലോക്കൽ സഭയ്ക്ക് പ്രാധാന്യമുണ്ട് എങ്കിൽ തന്നെയും അതിനപ്പുറമുള്ള ഒരു വിശാലമായ ദർശനം കർത്താവ് താൻ തൻ്റെ രക്തത്താൽ സമ്പാദിച്ച സഭയെക്കുറിച്ചുള്ള ആ വലിയ കാഴ്ചപ്പാട് ആഗോളവ്യാപകമായ ഏക സഭയെക്കുറിച്ചുള്ള അവബോധം നമ്മൾ രൂപപ്പെടുത്തുവാൻ അപ്പോസ്തലൻ ശ്രമിച്ചിരിക്കുന്നു. ഈ ലേഖന പഠനം നിശ്ചയമായും നമ്മെ വളരെയധികം ആത്മീയ പ്രബുദ്ധരാക്കും. ഋക്കുമാർന്ന ജീവിത ശൈലിയോടുകൂടെ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ദൈവത്തെ സേവിക്കുന്ന ഒരു സമൂഹമായി ഈ ലോകത്തിൽ നിലകൊള്ളുവാൻ അത് പ്രേരിപ്പിക്കും. എഫേസ്യ ലേഖനം അത് ക്രമീകൃതമായി പഠിക്കുവാൻ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുമുള്ളവർ മനസ്സ് വെക്കണം. എല്ലാ വൻകരകളിലുമുള്ളവർ തിരുവചന പഠനത്തിൽ ശ്രദ്ധയുള്ളവരാകുമ്പോൾ കർത്താവിനെ അടുത്തറിയുവാൻ ഹൃദയത്തിൽ സമർപ്പണമുള്ളവർ കർത്താവിൻ്റെ സഭയാകുന്ന കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചും ആഴമേറി ബോധ്യമുള്ളവരായിത്തീരും. അപ്പോൾ തലയാകുന്ന ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ശരീരമാകുന്ന സഭ, തലയും ശരീരം യുക്തമായി ചേരുമ്പോൾ ആരോഗ്യപരമായ വളർച്ച ഉണ്ടാകുന്നത് പോലെ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന സഭ എങ്ങനെ നിലനിൽക്കണം, എങ്ങനെ വളരണം എന്നതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാകണം. എഫേസ്യ ലേഖന പഠനം നമുക്കൊരു ഔട്ട്ലൈനായി നമ്മൾ നോക്കിയാൽ വളരെ രസകരമാണ്, അർത്ഥവത്താണ്. ഒന്നാം അധ്യായം സഭ ദൈവീക പദ്ധതിയിൽ, രണ്ടാം അധ്യായം സഭ ദൈവത്തിൻ്റെ മന്ദിരം, മൂന്നാം അധ്യായം സഭ ദൈവത്തിൻ്റെ മർമ്മം, നാലാം അധ്യായം സഭ ക്രിസ്തുവിൽ പുതിയ മനുഷ്യനാണ്, അഞ്ചാം അധ്യായം സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി, ആറാം അധ്യായം സഭ ക്രിസ്തുവിൽ ജയാളി. ഈ ദർശനം പ്രാപിച്ചു വേണം ദൈവജനം ലോകത്തിൽ ജീവിക്കുവാൻ. എഫേസ്യ ലേഖനം ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ വിശ്വവ്യാപ്തമായ പദ്ധതിയിൽ വിശ്വാസികൾക്കുള്ള സ്ഥാനം എന്താണ് എന്നാണ്. മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള അധ്യായങ്ങളിൽ സഭയിലും ലോകത്തിലും എപ്രകാരം വർദ്ധിക്കണമെന്നും ഉദ്ബോധിപ്പിക്കുന്നു. സഭയുടെ സ്ഥാനവും ദൗത്യവും ദൈവീക പദ്ധതിയോടുള്ള ബന്ധത്തിൽ എപ്രകാരമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ലേഖനം ആണ് എഫേസ്യ ലേഖനം. ഇത്ര ശ്രേഷ്ഠമേറിയ ഉപദേശങ്ങൾ, പ്രായോഗിക ജീവിതത്തിൽ ഉതകുന്ന ആശയങ്ങൾ രൂപപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടുകൂടെ നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇത് പഠിക്കാതിരിക്കുവാൻ കഴിയില്ല. ഏത് ഹൃദയത്തെയും ദൈവത്തിൻ്റെ വിശുദ്ധിയിലും നീതിയിലും വളർന്നു വരുവാൻ പര്യാപ്തമാക്കുന്ന ഫേസ്റ്റ് ലേഖനം സഭയെക്കുറിച്ചുള്ള ഉദാത്തമായ ദർശനം നമുക്ക് പകർന്നു തരുന്നു. കർത്താവിൽ പ്രിയരെ, സത്യസഭയായി നമുക്ക് ലോകത്തിൽ നിലനിൽക്കാം. നാം ഒരു തീർത്ഥാടക സമൂഹമാണ്, പിൽഗ്രിം കമ്മ്യൂണിറ്റി. അന്യരും പരദേശികളുമായി നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നു. ഈ ലോകത്തിൽ കർത്താവിൻ്റെ സഭയായി നാം നിലകൊള്ളുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ നിറവിലും വിശ്വാസത്തിൻ്റെ സ്ഥിരതയിലും പ്രത്യാശയിൽ സമൃദ്ധിയുമുള്ളവരായി നമുക്ക് മുന്നേറുവാൻ കഴിയണം. അതെ, നമ്മുടെ ഏക പ്രത്യാശ സഭയുടെ നാഥനായ കർത്താവ് പ്രത്യക്ഷനാകും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ, സഭയുടെ നാഥനായ യേശു മടങ്ങി വരുമ്പോൾ നാം എല്ലാവരും എടുത്തുകൊള്ളപ്പെടണം. ഒരു പ്രത്യക്ഷതയെങ്കിൽ കുറ്റമില്ലാത്തവരായി കുറവില്ലാത്തവരായി നിലകൊള്ളേണ്ടതിന് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന നിലയിൽ ആരോഗ്യപരമായൊരു വളർച്ച നമ്മളുണ്ടാകട്ടെ. ജയിക്കുന്ന സഭയായി നമുക്ക് മുന്നേറാം. അതെ, നമ്മുടെ കർത്താവ് വരാറായി, ഇനിയും താമസമില്ല. ചിലർ വിചാരിക്കുന്നവർ നമ്മുടെ കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല. ചിലർ കൂടെ മാനസാന്തരപ്പെടേണ്ടതിന് നമ്മുടെ കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നേയുള്ളൂ. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി ഇനിയും ഓരോ അടയാളവും നിറവേറേണ്ടതില്ല. എല്ലാ അടയാളങ്ങളും നിറവേറിക്കഴിഞ്ഞു. ഏത് നിമിഷവും നമ്മുടെ ആത്മമണാളൻ പ്രത്യക്ഷനാകും. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ഒരുക്കമുള്ളവരായി, അതെ, മറ്റുള്ളവരെ ഒരുക്കുന്നവരായി, അങ്ങനെ സത്യസഭയായി, ഉണർവുള്ള ഒരു സമൂഹമായി, ജീവനുള്ള ഒരു സമൂഹമായി നമുക്ക് മുന്നേറാം. ദൈവമായ കർത്താവ് അതിനായി നമ്മേവരെയും സഹായിക്കട്ടെ.